2020 June 8 കേരള കൗമുദി ഈ പേപ്പറിന്റെ സിനിമാ പേജിൽ നിന്ന്. ഈ നടനിൽ നിന്ന് ഇനിയും പ്രതീക്ഷിക്കാനുണ്ട്. നാളെ അഭിനയം ബോറടിക്കുകയാണെങ്കിൽ മറ്റെന്തെങ്കിലും നോക്കും. ചെമ്പം വിനോദ് ജോസ് എന്ന നടനെ മലയാള സിനിമാ നടൻ എന്നതിനേക്കാൾ ഇന്ത്യൻ സിനിമാ നടൻ എന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവ വേദികളിൽ അറിയപ്പെടുന്നുണ്ട്. ഈ മയാവ് എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച നടനുള്ള അവാർഡ് ചെമ്പനെ തേടിയെത്തിയത് ഇന്ത്യയുടെ രാജ്യാന്തര ചലച്ചിത്രോത്സവ വേദിയിലായിരുന്നു. ഈ നടനിൽ നിന്ന് ഇനിയും പ്രതീക്ഷിക്കാനുണ്ടെന്ന് ബോധ്യപ്പെടുത്തിയ ചിത്രമായിരുന്നു ഇമയാവ്. പൊട്ടിച്ചിരിപ്പിച്ചുകൊണ്ടായിരുന്നു അരങ്ങേറ്റം. ഹാസ്യതാരത്തിൽ നിന്ന് സ്വഭാവ നടനായും വില്ലനായും എന്നല്ല, ഏത് വേഷം കൈകാര്യം ചെയ്യാവുന്ന നടനായി തിളങ്ങിയ ചെമ്പൻ വിനോദ് ഈയിടെ വീണ്ടും വിവാഹിതനായി. കരിക്കുച്ചിൽ സ്വദേശി മറിയം തോമസ് സിനിമാ ജീവിതത്തിന്റെ 10th വാർഷികത്തിലാണ് ജീവിത സഖിയായി കടന്നുവരുന്നത്. ലോക്ഡൌൺ കാലത്ത് ആർഭാടങ്ങളില്ലാതെ നടന്ന താരവിവാഹം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പുതിയ ജീവിതവും സിനിമാ വിശേഷങ്ങളുമായി ചെമ്പൻ വിനോദ് മനസ്സു തുറക്കുന്നു, പുതുജീവിതത്തിലേക്ക് കൈപിടിച്ച്. മറിയം സൈക്കോളജിസ്റ്റും സൂംബ ഡാൻസ് ട്രെയിനറുമാണ്. ലോക്ഡൌൺ ചട്ടങ്ങളെ മാനിച്ചായിരുന്നു വിവാഹം. ജീവിതം വളരെ ഹാപ്പിയായി പോകുന്നു. സിനിമയിൽ സ്വന്തം സ്ഥാനം കണ്ടെത്തി യാത്ര തുടരുകയാണല്ലോ. കേന്ദ്ര കഥാപാത്രം മാത്രമേ ചെയ്യൂ എന്ന് പിടിവാശിയൊന്നുമില്ല. എന്നെ കാണാൻ വേണ്ടി തിയേറ്ററുകളിൽ ആളുകൾ ഇടിച്ചു കയറുമെന്ന വിശ്വാസവും എനിക്കില്ല. കഥാപാത്രം നല്ലതാണോ അഭിനയ സാധ്യത നിറഞ്ഞതാണോ എന്ന് നോക്കാറുള്ളൂ. ഇതിനു മുൻപ് ചെയ്ത കഥാപാത്രത്തെക്കാൾ വ്യത്യസ്തമാണോ എന്ന് ആദ്യം നോക്കും. ടൈപ്പ് കാസ്റ്റഡ് ആവാതിരിക്കാൻ പരമാവധി ശ്രമിക്കും. കുറെ സിനിമകളിൽ കള്ളനായി അഭിനയിച്ചു, പിന്നെ അത്തരം കഥാപാത്രങ്ങൾ ചെയ്തിരുന്നു. പ്രതിഫലം പിന്നീട് വരുന്ന കാര്യം മാത്രമാണ്. ഇന്ന് മലയാള സിനിമയിൽ എന്റെ സ്ഥാനം എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഒരു സിനിമ വിജയിച്ചെന്ന് കരുതി അടുത്തതിന് 10 lakh rupees കൂട്ടി വാങ്ങാറില്ല. ഞാനൊരു ക്യാരക്ടർ ആർട്ടിസ്റ്റ് ആണ്. ആരുടെയും മുഖത്തു നോക്കി കാര്യങ്ങൾ പറയുന്നതാണ് രീതി. ഈ സ്വഭാവം പണ്ടേ ഉണ്ടോ? അതിനെന്നെ പ്രാപ്തനാക്കിയത് ബാംഗ്ലൂർ ജീവിതമാണ്. 16th ഫിസിയോതെറാപ്പി പഠിക്കാനാണ് ബാംഗ്ലൂരിൽ എത്തുന്നത്. പഠനം കഴിഞ്ഞ ശേഷം അവിടെ തന്നെ ജീവിച്ചു. റിയൽ എസ്റ്റേറ്റും പ്രൊഫഷണൽ കോളേജുകളിൽ സീറ്റ് റെഡിയാക്കി കൊടുക്കുമ്പോൾ കിട്ടുന്ന കമ്മീഷനുമൊക്കെയായി ജീവിതം അടിച്ചുപൊളിച്ചു. വസ്തുക്കച്ചവടമൊക്കെയായിരുന്നു മെയിൻ. അങ്ങനെ ജീവിതം കെട്ടിപ്പടുത്തും. രാവിലെ 10 പോയി വൈകുന്നേരം 5 വീട്ടിൽ വരുന്ന ജോലിയോട് താല്പര്യമില്ലായിരുന്നു. അത്തരം ജോലികൾ എനിക്ക് പെട്ടെന്ന് ബോറടിപ്പിക്കും. ഒരിക്കലും ഒരു സിനിമാക്കാരന്റെ സെലിബ്രിറ്റി ലൈഫ് പിന്തുടരാറില്ല. നാളെ അഭിനയം ബോറടിക്കുകയാണെങ്കിൽ മറ്റെന്തെങ്കിലും നോക്കും. ബോറടിച്ചാൽ എന്ത് മോഹന വാഗ്ദാനങ്ങൾ തന്നാലും അതങ്ങ് വീടും. ഈ ആർജവം തന്നത് ബാംഗ്ലൂർ ജീവിതമാണ്. കഥാപാത്രത്തിന് വേണ്ടി വലിയ തയ്യാറെടുപ്പൊന്നും നടത്താറില്ലെന്ന് കേട്ടു. ശരിയാണ്, കഥയും കഥാപാത്രങ്ങളും മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്ന പതിവില്ല. ഈ മയാവ് ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിൽ തയ്യാറെടുപ്പ് നടത്താൻ ലിജോ ജോസ് പറഞ്ഞിരുന്നു. ആ സിനിമയാവട്ടെ ഡാർക്ക് ടോണും, എന്നാൽ സമയക്കുറവ് കാരണം തയ്യാറെടുപ്പ് നടന്നില്ല. ഈ സ്വഭാവം നാളെ ചിലപ്പോൾ മാറിയേക്കാം. അങ്കമാലി ഡയറീസിന്റെ തിരക്കഥ എഴുതുമ്പോൾ സംവിധാനം മനസ്സിൽ കണ്ടിരുന്നു. എഴുത്തു തുടങ്ങുമ്പോൾ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു, പിന്നീട് അത് മാറി. ഒരു ആയുർവേദ ചികിത്സക്കിടയിൽ വിശ്രമ സമയത്താണ് അങ്കമാലി ഡയറീസിന്റെ ആശയം മനസ്സിൽ രൂപപ്പെടുന്നത്. നാട്ടിൽ നടന്ന പല സംഭവങ്ങളും ലിജോയുടെ സിനിമകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആമേനിലെ ആദ്യ സീൻ തന്നെ അങ്കമാലിയിൽ നടന്നൊരു സംഭവമാണ്. എന്റെ നാട്ടിൽ നടന്ന പല സംഭവങ്ങളും കോർത്തിണക്കിയാണ് അങ്കമാലി ഡയറീസിന്റെ തിരക്കഥ പൂർത്തിയാക്കിയത്. ആദ്യത്തെ കുറെ ഭാഗങ്ങൾ എഴുതിയ ശേഷം സുഹൃത്തും തിരക്കഥാകൃത്തുമായ PF റഫീഖിനെ കാണിച്ചു. റഫീഖിന് ഇഷ്ടമായി. ഈ മൂഡ് പിടിച്ച് തന്നെ തുടർന്ന് അങ്ങോട്ടും എഴുതിയാൽ സംഭവം കലക്കുമെന്ന് പറഞ്ഞു. അതുകഴിഞ്ഞ് 2 കഴിഞ്ഞാണ് തിരക്കഥ പൂർത്തിയാക്കുന്നത്. ചില സീനുകൾ വെട്ടിമാറ്റിയ സീനുകൾ മാത്രം ചേർത്താൽ ഒരു പടത്തിനുണ്ട്. ലിജോയുമായുള്ള സൗഹൃദം. ലിജോയുമായി 15 മുതലുള്ള സൗഹൃദമുണ്ട്. ലിജോയുടെ അമ്മയുടെ ചേച്ചിയുടെ വീട് അങ്കമാലിയിൽ എന്റെ വീടിന്റെ അടുത്താണ്. ഫിസിയോതെറപ്പി പഠിക്കാൻ ഞാൻ ബാംഗ്ലൂരിൽ പോയപ്പോൾ ലിജോയും അവിടെ മറ്റൊരു കോഴ്സ് ചെയ്യാൻ വന്നു. കാണുമ്പോഴെല്ലാം സിനിമയെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു. സംവിധായനാവുക എന്നതായിരുന്നു അന്നേ ലിജോയുടെ ലക്ഷ്യം. അവനോടൊപ്പം ഒരുപാട് സിനിമകൾ കണ്ടു. എന്നാൽ സിനിമയിൽ വരാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ബാംഗ്ലൂരുവിൽ ലോക സിനിമകളുടെ DVD വാടകയ്ക്ക് കൊടുക്കുന്ന സിനിമാ പാരഡൈസോ എന്ന ക്ലബുണ്ട്. യഥാർത്ഥ DVD ആയതിനാൽ ഒരു ദിവസത്തെ വാടക 100 rupees. ലിജോ ആ സിനിമയുടെ സംവിധായകനെയും ക്യാമറാമാനെയും ശ്രദ്ധിക്കും, ഞാൻ താരങ്ങളെയും. അവന്റെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ പ്രത്യേക ഒരു സന്തോഷമുണ്ട്. അവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഒരു നോട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലാവും. ലിജോയുടെ ആദ്യ സിനിമയായ നായകനായിരുന്നു എന്റെയും ആദ്യ ചിത്രം. എന്റെ ഈ രൂപമൊക്കെ വെച്ച് സിനിമയിൽ എത്രത്തോളം സാധ്യതയുണ്ടെന്ന് സംശയമായിരുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ അമിത എളിമ കാണിക്കാൻ എനിക്കറിയില്ല, അത് എന്റെ ഒരു രീതിയാണ്. ആമേൻ സിനിമ ജീവിതം മാറ്റിമറിച്ചു. ആമേൻ, North 24 കാദം, സപ്തം ശ്രീ തസ്കരൻ, ഇയോബിന്റെ പുസ്തകം തുടങ്ങിയ സിനിമകളിലെല്ലാം വൈവിധ്യമായ കഥാപാത്രങ്ങൾ കിട്ടി. ഇതിനുശേഷം അഭിനയം ആസ്വദിക്കാൻ തുടങ്ങിയത്. റഫ് ലുക്ക് ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാറുണ്ടോ? ഞാനൊരു പ്രശ്നക്കാരനാണെന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. അതിന് കാരണം എന്റെ രൂപമാകാം. pre-degree പഠനകാലത്ത് കോളേജിൽ വെറുതെ വന്ന് ചിലർ എന്നോട് ഉടക്കുണ്ടാക്കും. എന്നാൽ ഈ രൂപം എനിക്ക് ഗുണമേ തന്നിട്ടുള്ളൂ. കറുപ്പ് നിറം കാണാൻ എത്ര പോരാ എന്നൊക്കെയുള്ള തോന്നലാണ് ജീവിതത്തിൽ ഒരുപാട് മുന്നേറാനുള്ള ആഗ്രഹം ഉണ്ടാക്കിയത്. അതാണ് ഇവിടെ വരെ എത്തിച്ചത്. അതിൽ സന്തോഷമുണ്ട്. അങ്കമാലി ഡയറീസിലെ പെപ്പെ ഞാനാണെന്ന് കരുതുന്നവരുണ്ട്. പെപ്പെ എന്ന പേര് എന്റെ മകനിടാൻ നിശ്ചയിച്ചിരുന്നതാണ്. സ്പാനിഷ് പേരാണത്. ഗോവ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചു, എന്നാൽ സംസ്ഥാന അംഗീകാരം ലഭിച്ചില്ല. നിരവധി അന്താരാഷ്ട്ര പുരസ്കാരം നേടിയ സിനിമയാണ് ഈ മയാവ്. ഗോവ ഫിലിം ഫെസ്റ്റിവലിൽ ഈ പുരസ്കാരം ലഭിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യക്കാരനാണ് ഞാൻ. പോയ വർഷം പാർവതിക്ക് ലഭിച്ചു. സത്യത്തിൽ ഗോവ ഫിലിം ഫെസ്റ്റിവലിലെ അവാർഡിന് ഇത്രയും മൂല്യമുണ്ടെന്ന് അറിയില്ലായിരുന്നു. വിദേശ രാജ്യങ്ങളിലെ പ്രതിഭാധനരായ സിനിമാ പ്രവർത്തകർ നമ്മുടെ അഭിനയം അംഗീകരിച്ചതിൽ വലിയ സന്തോഷം തോന്നി.